നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് 2021 മെയ് 31 കഴിഞ്ഞ ദിവസമാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ 2 വർഷം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇപ്പോൾ 7 വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നേട്ടമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും മോശമായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറച്ച് കാര്യങ്ങൾ ഞാനിതിലൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മോദി സർക്കാരിൻ്റെ കുറച്ച് നേട്ടങ്ങൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ്, അതായത് നമ്മുടെ ജീവിതം കുറച്ച് ആയാസകരമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് അദ്ദേഹം സ്വീകരിച്ചത്. ആദ്യത്തേത് ബാങ്കിങ് മേഖലയിലാണ്. ആദ്യത്തെ ഇപ്പോൾ നമുക്കറിയാം, 0 ബാലൻസ് അക്കൗണ്ടുകൾ ആർക്കും ഇപ്പോൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. ഇന്ത്യയിലും കേരളത്തിലിപ്പോൾ എല്ലാവർക്കും ഒന്ന് അക്കൗണ്ട് ഉണ്ട്. ഒരാൾക്ക് തന്നെ 2-3 അക്കൗണ്ടുള്ള സ്ഥിതിയാണ്. എല്ലാ ആളുകൾക്കും അക്കൗണ്ട് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ആ അക്കൗണ്ടുകളിൽ 0 ബാലൻസാണ്. പണ്ട് ഈ ചിട്ടിക്കാരും വട്ടിപ്പലിശക്കാരും ചിറ്റ് ഫണ്ട്സുകളും എല്ലാം, ഇനിയിപ്പോൾ അങ്ങനെ ചിട്ടികളെല്ലാം പൂട്ടിപ്പോയി അല്ലേ. എന്താ കാരണം? എല്ലാവരുടെ കയ്യിലും അക്കൗണ്ട് ഉണ്ട്, നേരിട്ട് പോയി പൈസ ഇട്ടാൽ മതി, ATM കാർഡുണ്ട്, അതൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ ബാങ്കിങ് വന്നിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ബാങ്കിങ് മേഖലയിലുള്ള ജൻഡൻ അക്കൗണ്ട്. രണ്ടാമത്തെ ഈ ട്രാഫിക് മേഖലയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ട്രാഫിക് ലൈറ്റിട്ട് വേ 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 എന്നൊക്കെ ശബ്ദം ഇട്ടിട്ട് ഈ ചുവപ്പ് ലൈറ്റും കത്തിച്ചിട്ട്, ഈ എന്താ പറയുക, ചുവന്ന ലൈറ്റും കത്തിച്ച് ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ ടൗണുകളിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ട്രാഫിക് നിയമം തെറ്റിച്ചുകൊണ്ട് വൺ വേ തെറ്റിച്ചുകൊണ്ടൊക്കെ ഇടക്ക് കൂടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായിട്ട്, ഇത് കുറച്ച് ഓർമ്മിച്ചാലേ മനസ്സിലാവുള്ളൂ, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ പരിപാടി കംപ്ലീറ്റ് നിർത്തി. ഈവൻ VIP സെക്യൂരിറ്റി മാത്രമല്ലാണ്ട് അതല്ലാതെ ഒറ്റ വാഹനങ്ങളും അങ്ങനെ ഈ ലൈറ്റിട്ട് കത്തിച്ച് പോകുന്നത് പരിപാടിയില്ല. ലൈറ്റിട്ട് കാണിക്കുക, എന്നിട്ട് വൺ വേ തെറ്റിക്കുക, പാർക്കിങ് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുക, ഇതൊക്കെ നിന്നുപോയി. സാധാരണ വലിയ ടോപ്പ് ഓഫീസർ അതല്ല പറയുന്നത്, സാധാരണ ആർമിക്കാരനുമാക്കും എല്ലാ ആളുകളും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് നിന്നു. മൂന്നാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അറ്റസ്റ്റേഷൻ. അറ്റസ്റ്റേഷൻ നമുക്കറിയാം, ഈ ഗസ്റ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പണ്ട് പഠിച്ച സ്കൂളിലോ വലിയ ഓഫീസിലോ അല്ലെങ്കിൽ കളക്ടർ അവിടെ കൃഷി ഓഫീസിലൊക്കെ പോയി പോയാൽ പറയും, അയാൾ പറയും അദ്ദേഹം തിരക്കുള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉച്ചക്ക് വാന്ന് പറയും, ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നമ്മളവിടെ കാത്തു നിൽക്കണം, എന്നിട്ട് ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. അപ്പോൾ നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇമേജ് അല്ലെന്നാണ് നമ്മളെ ഒരു എന്താ പറയുക, ഒരു ഇജ്ജത്ത് അല്ലേ, ഇന്ത്യയിൽ ഇജ്ജത്ത് എന്ന് പറയുന്ന അങ്ങനെ തോന്നുന്ന അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ എന്താ, സെൽഫ് നമ്മുടെ അറ്റസ്റ്റേഷനാണ്. നമ്മൾ തന്നെ പറയുകയാണ്, നമ്മൾ തന്നെ അറ്റസ്റ്റ് ചെയ്യാണ്. എല്ലാവരും കസ്റ്റഡ് ഓഫീസേഴ്സിനെ പോലെ നമ്മൾ തന്നെ പറയുകയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ സാധനം ഒറിജിനലാണ്. എന്തേ പ്രശ്നം ഉണ്ടായാലും ഇത് നമ്മളെ തന്നെ ബാധിക്കും. ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നടക്കുന്നുണ്ട്, ആരും അങ്ങനെ ദുരുപയോഗം ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. അത് വലിയൊരു ഇതായിരുന്നു അല്ലേ, പച്ച മഷീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ തലവനിക്കേണ്ട ഒരു സർജുക്കുന്ന വേണ്ടി വന്നില്ലേ. അടുത്താണ് ഈ എനർജി സെക്ടറിൽ. എനർജി സെക്ടറിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ പവർ സർപ്ലസ് ആണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇപ്പോൾ പവർ കട്ടോ ഒന്നുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ വൈകുന്നേരത്തെ കുറച്ച് സമയത്ത് താപവൈദ്യുതി നിലയങ്ങൾ ഇഷ്ടംപോലെ വന്നു. ഇനി ഞങ്ങളുടെ പുതുതായിട്ടൊരു വൈദ്യുതി നിലയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരത്തെ കുറച്ച് സമയത്ത് ചെറിയൊരു ഹെവി ഡിമാൻഡുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെന്നല്ലാതെ മറ്റു സമയത്ത് ഇപ്പം പവർ സർപ്ലസ് ആണ് ഇന്ത്യയിൽ. നമുക്കറിയാം ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ കറണ്ട് പോകുന്നില്ല. KSEB എത്രയും പെട്ടെന്ന് അവർ കറണ്ട് എന്താ പറയുക, തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി തരുന്നു. കാരണം എന്ന് വെച്ചാൽ കറണ്ട് വിറ്റാൽ മാത്രമേ, അതൊരു ബിസിനസ് പോയ കറണ്ട് വിറ്റാൽ മാത്രമേ KSEBക്ക് പൈസ കിട്ടുള്ളൂ, നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതാണ് പവർ സർപ്ലസ് സ്റ്റേറ്റ്. പിന്നെ അടുത്താണ് ഈ ജോബ്. നമ്മുടെ ഈ സാധാരണ ജോലി ക്ലർക്ക് അങ്ങനത്തെ മറ്റ് ഈ സബ് സ്റ്റാഫ് ഇങ്ങനത്തെ ആളുകൾക്കുള്ള ഇൻ്റർവ്യൂ, പരീക്ഷ കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് കിട്ടിയ ആൾക്കാണ് നേരിട്ട് നിയമനം കൊടുക്കുന്ന പരിപാടി. ഇതിൽ ഈ നിയമന കാര്യത്തിലും ജോബ് കാര്യത്തിലൊക്കെ മോദി സർക്കാർ അത്രയൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ സാധാരണഗതിയിൽ എടുക്കുന്ന കേസുകൾ സ്റ്റാഫ് ഈ ക്ലർക്ക് ലെവലിലുള്ള പോസ്റ്റുകളിൽ ഓഫീസർ ലെവലിൽ ഇൻ്റർവ്യൂ ഉണ്ട്, അത് വേണ്ടതാനും ആവശ്യമാണ്. എൻ്റെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ നോക്കിയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, അതല്ലാണ്ട് വെറുതെ എഴുതി നോക്കിയിട്ട് പറ്റില്ലല്ലോ. അപ്പം ഈ ഫോഴ്സുകളിലേക്കുള്ള ഇൻ്റർവ്യൂ അതൊഴികെ ഇൻ്റർവ്യൂ ഒഴിവാക്കിയത്, കാരണം ഇൻ്റർവ്യൂ നമുക്കറിയാം, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് സ്വന്തക്കാരെ തിരികെ കയറ്റില്ലല്ലേ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾക്ക് പരിചയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ ഗ്രാമീണ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വലിയ സഹായമാണ് ഈ ക്ലർക്ക് ലെവലിലൊക്കെ ഉള്ള ഇൻ്റർവ്യൂ ഒഴിവാക്കി എന്നുള്ള പോയിന്റ്. അടുത്ത പോയിന്റ് എന്താ പറയുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വയസ്സായ ലൈഫ് സർട്ടിഫിക്കറ്റ്. ഈ വയസ്സായ ആൾക്കാരെ പറ്റി എന്താ പറയുക, അവരൊരു എന്താ പറയുക, ഒരു സ്വയം നമ്മൾ ഈ നിലവാരം ഇടിച്ച് താഴ്ത്തുന്ന തരത്തിലായിരുന്നു വയസ്സായികൾക്ക് ഈ പെൻഷൻ കിട്ടാൻ വേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ്. നമ്മൾ അവിടെ പോയിട്ട് നവംബർ മാസത്തിലൊക്കെ പോയിട്ട് പറയുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീൽ ചെയറിലുള്ള ആളുകളൊക്കെ പോയിട്ട് പറയുകയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലേ തമ്പ് വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ അത് ഒരുപാട് ഒരുപാട് എന്താ പറയുക, ആളുകളുടെ ആത്മാഭിമാനം വളർത്തുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മളെ അറിയാം, ഈ യാത്ര ചെയ്യുന്നവർക്കറിയാം സ്വച്ഛ ഭാരത്. കേരളത്തിലേക്ക് ഒന്ന് പണ്ടേ വൃത്തിയുണ്ട്, അതിന് യാതൊരു സംശയമില്ല. കേരളത്തിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈവൺ തമിഴ്നാട് കർണാടകയിൽ പോയി കഴിഞ്ഞാൽ തന്നെ, ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് പോയി തന്നെ നമുക്ക് കൃത്യമായി അറിയാം എല്ലാ റെയിൽവേ സ്റ്റേഷനും എല്ലാ സ്ഥലത്തും ആളുകളുടെ ഒരു കൾച്ചർ. ഇപ്പം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഇല്ലാണ്ടില്ല, പക്ഷേ ആ കൾച്ചർ മാറി. ആളുകൾ നേരെ ആ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുന്നുണ്ട് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞാൽ. ട്രാവലേഴ്സിന് ഏറ്റവും ഈ മനം മടുക്കുന്ന പല കാഴ്ചകളും കാണേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതില്ലയെന്ന് പറയാൻ പറ്റില്ല. പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ജി എസ് ടി. സത്യം പറഞ്ഞാൽ ഒരുപാട് ഡിബേറ്റബിൾ വിഷയമാണ്. പക്ഷേ അതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ട്രക്ക് ഡ്രൈവർമാർ, ട്രക്ക് ഓടിക്കുന്നവർ, അല്ലെങ്കിൽ സാധാരണ കച്ചവടക്കാർക്ക്, ഇവർക്കിത് ഏറ്റവും വലിയൊരു ഗുണമായിട്ടാണ് ജി എസ് ടി വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു സാധനം രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കോ വരുന്നതെന്ന് വിചാരിക്കുക, ആ സാധനം ഇപ്പോൾ ചരക്ക് എത്ര പെട്ടെന്നാണ് സാധനം ഇങ്ങോട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? 3-4 ദിവസം കൊണ്ട് സാധനം എത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ചാൽ ഇൻ്റർ സ്റ്റേറ്റ് ബോർഡറിൽ അവിടെ കിടക്കും. ആദ്യം ഗുജറാത്ത് പിടിക്കും, പിന്നെ മഹാരാഷ്ട്ര പിടിക്കും, പിന്നെ ഗോവ പിടിക്കും, കർണാടക പിടിക്കും. ഇതൊക്കെ പിടിച്ചിട്ടാണ് സാധനം, അവന്മാരൊക്കെ പിടിച്ച് അവിടെ ഇരുന്ന് ചെക്ക് ചെയ്യാൻ നോക്കി അവർ ടാക്സ് കൊടുക്കണം, ഇൻഡിവിജ്വൽ ടാക്സ് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ടാക്സ് കഴിഞ്ഞതിന് ശേഷം കൈക്കൂലി കൊടുക്കണം. കൈക്കൂലിയൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല. പക്ഷേ ആ വരുന്ന ജി എസ് ടി ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജി എസ് ഒരു ടാക്സോ കളക്ഷനോ എന്ത് വെരിഫിക്കേഷനോ വേണ്ടുന്നത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ മാത്രമാണ്. അത് ഈ ട്രക്ക് ഡ്രൈവർമാർക്ക് അവർക്ക് വളരെ ആശ്വാസമുള്ള സാധനമാണ്. റോഡും ഇപ്പം പൊതുവെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാനിത് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. റോഡൊക്കെ പണ്ടേ മെച്ചപ്പെടുത്താനുള്ള ശ്രമം എല്ലാവരും നടത്തിയിട്ടുണ്ട്. അടുത്തൊരു കാര്യമാണ് ഈ സോഷ്യൽ ജസ്റ്റിസ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക്, അതായത് ഈ ഡബ്ല്യു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആൾക്കാർക്ക്, സ്വാതന്ത്ര്യത്തിന് ശേഷം പലരും പറഞ്ഞിരുന്നു എന്നല്ലാണ്ട് ആദ്യമായിട്ട് മോദി സർക്കാരാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോൾ പല മുന്നോക്ക ജാതിക്കാരുള്ള ആൾക്കാരുണ്ട്, വളരെ പാവപ്പെട്ട നിലയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ പറയും സാമൂഹിക പിന്നോക്കാവസ്ഥ മാറ്റാനല്ലേ ഇത് എന്നൊക്കെ, അതൊക്കെ പോട്ടെ, അങ്ങനെ ഡിബേറ്റൊന്നുമല്ല. ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അവർക്കൊരു ചെറിയൊരു ഒരു ശതമാനമെങ്കിലും റിസർവേഷൻ കൊടുക്കാൻ കാണിച്ച ധൈര്യം മോദി സർക്കാരിൻ്റെത്, അത് വലിയ ധൈര്യം തന്നെയാണ്. കൂടാണ്ട് ഇപ്പം ഒ ബി സി സർട്ടിഫിക്കറ്റും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഒ ബി സി സർട്ടിഫിക്കറ്റും വളരെ എന്താ പറയുക, ലിബറലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അർഹതയുള്ളവന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ സാധനം കിട്ടുന്നുണ്ടെന്നാണ്. പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നീറ്റ്. നീറ്റ് ശരിയാണ്, നീറ്റ് മുമ്പേ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ ഒറ്റ എക്സാം തന്നെയാണ്. പക്ഷേ ഈ നീറ്റിനെ പല ആൾക്കാരും ഡയല്യൂട്ട് ചെയ്തിരുന്നു. പല പ്രൈവറ്റ് ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മണിപ്പാലുകാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ അത് സമ്മതിക്കില്ല, ഞങ്ങൾ വേറെ തന്നെ എക്സാം നടത്തും. അവസാനം കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ഇടപെട്ടു, ശക്തമായി സുപ്രീം കോടതിയിൽ ഇടപെട്ടു. അവസാനം പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താ പറയുക, പബ്ലിക് നാഷണൽ ഇമ്പോർട്ടൻസ്, എയിംസ് അങ്ങനത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് തന്നെ അവന്മാരെല്ലാം കൂടി ഒറ്റക്ക് എൻട്രൻസ് നടത്തുന്ന പരിപാടി ഇപ്പം വരുന്നുണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം പ്രൈവറ്റോ ഗവൺമെൻറ്റോ സർക്കാരോ ആരോ ആയിക്കോട്ടെ, ഒറ്റ എക്സാമിന് മാത്രമേ നടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നീറ്റ് യു ജി അണ്ടർ ഗ്രാജുവേറ്റ്സിന് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അതുണ്ടെങ്കിൽ മാത്രമേ വിദേശത്ത് പോലും പഠിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട് അത്. പിന്നെ വിദ്യാർത്ഥികൾക്കും സ്റ്റാൻഡേർഡ് ഉയർത്താനും എല്ലാം കൊണ്ടും വളരെ ഉഷാറായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇതൊന്നും അല്ലാണ്ട് മറ്റ് ആളുകൾ ഇപ്പം നിങ്ങളിപ്പം പോയേക്കും ഈ ആർട്ടിക്കിൾ 370 രാമക്ഷേത്രം ഇതൊക്കെ ഇല്ലേന്ന്, അതൊക്കെയാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്ന വിഷയങ്ങൾ. ഇതൊക്കെ സാധാരണ സാധാരണക്കാരന് ഒരു ഗുണം കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇത്രയും കാലമായിട്ട് 1974-75 ആ സമയം തൊട്ട് ഇന്ത്യക്ക് എപ്പോഴാണോ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നത് അന്ന് തന്നെ പാകിസ്ഥാൻ്റെ കയ്യിലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇന്ത്യയിലുള്ള നോർത്ത് വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് കിഴക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും, അതായത് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ള ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ഹിമാചൽ, ഈ ഭാഗത്തുള്ള ആൾ, പഞ്ചാബ്, ഈ ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം പാകിസ്ഥാൻ്റെ ബോംബും ആണവായുധത്തെയും പേടിയായിരുന്നു. ഈ പേടി ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ പേടി ഇപ്പം ഇന്ത്യയിലുള്ള ഒരാൾക്കും ഇല്ല. പാകിസ്ഥാനിൽ ഇനി ആക്രമിക്കില്ല, നമുക്കാരും ആക്രമിക്കാനും പിടിക്കാനൊന്നും ആവശ്യമില്ല. നമ്മൾക്ക് സ്വന്തം കാര്യം നോക്കി പോകാമെന്നുള്ള പരിപാടി തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും. മറ്റുള്ളവർ ആക്രമിക്കാനും പിടിക്കാനൊന്നും ഇല്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആക്രമണം വരുന്നില്ല എന്നുള്ളത് ഇപ്പം വളരെ കാലമായിട്ട്, അതുമാത്രമല്ല ആ പേടി ഇപ്പം ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഒരു ഡിഫൻസ് സ്ട്രാറ്റജിക്കൽ പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഇതിനെപ്പറ്റി പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഈ പറഞ്ഞത് പീപ്പിൾ ഫ്രണ്ട്ലി യുണീക്ക് ഇനിഷ്യേറ്റീവ്സ് മാത്രമാണ്, മോശം കാര്യങ്ങളല്ല. അത് വേറെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ബെസ്റ്റ് ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, നന്ദി.